പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മെ സംരക്ഷിക്കുന്ന കർത്താവ് അകലെ ഇരുന്നു കൊണ്ട് നമ്മളെ നയിക്കുകയല്ല, നമ്മുടെ കൂടെ നടക്കുകയാണ് ചെയ്യുന്നത്. കൂടെ നടക്കുന്ന, മുൻപേ നടക്കുന്ന, വഴി നടക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. പുറപ്പാട് പുസ്തകം 33:14 വായിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. സാഹചര്യം ഓർക്കണം. സീനായ് മലയിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. സീനായ് മലയിൽ വെച്ച് ദൈവം മോശയ്ക്ക് മുൾപ്പടർ പ്രത്യക്ഷപ്പെട്ടു, ജനത്തെ മോചിപ്പിക്കാനുള്ള ദൗത്യമേൽപ്പിച്ചു. മോശ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചു, ജനത്തെ ഈജിപ്തിൽ നിന്ന് നയിച്ച് കടലിന് നടുവിലൂടെ വഴി നടത്തി മരുഭൂമിയുടെ താഴ്വരയിലെത്തി. ഇവിടെ സീനായ് മലയിൽ വെച്ച് ദൈവം അവരുമായി ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയുടെ പ്രമാണങ്ങൾ എഴുതിയ കൽപ്പലകകൾ സ്വീകരിക്കാനായി മലമുകളിൽ മോശ ദൈവത്തോട് നിന്നിച്ചായിരിക്കുമ്പോൾ താഴെ താഴ്വരയിൽ ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ച് വിഗ്രഹാരാധന നടത്തി പാപത്തിലേർപ്പെടുകയായിരുന്നു. അതിൻ്റെ വലിയ പശ്ചാത്താപവും ആയി അതിനുള്ള മധ്യസ്ഥം, ജനത്തോട് ക്ഷമിക്കണം എന്ന മധ്യസ്ഥ പ്രാർത്ഥനയുമായി മലമുകളിൽ ചെന്ന് യാചിക്കുന്ന മോശയാണ് കർത്താവിനോട് പറയുന്നത്, അങ്ങ് ഞങ്ങളോടുകൂടി വരികയില്ല എങ്കിൽ ഞങ്ങളിവിടുന്ന് പറഞ്ഞയക്കരുത്. ജനം പാപത്തിലേക്ക് ചായ്വുള്ളവരായതിനാൽ ഞാൻ കൂടെ വരികയില്ല, അവർ നശിപ്പിക്കും എന്ന് കർത്താവ് പറഞ്ഞപ്പോഴാണ്, അങ്ങ് കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളിവിടുന്ന് പറഞ്ഞയക്കരുത്. അതിന് കൊടുക്കുന്ന മറുപടിയാണ് കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടി വരും. ദൂതനെ അയക്കുകയല്ല, ഞാൻ തന്നെ നിന്നോടുകൂടി വരും, നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുകയും ഒരു ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ ദൗത്യം നിറവേറ്റാനുള്ള കഴിവുകൂടി ദൈവം നൽകാറുണ്ട്. പറഞ്ഞു വിടുകയല്ല, കൂടെ നടക്കുകയാണ്. അദൃശ്യനായി ശക്തിയായി ദൈവം കൂടെ ഉണ്ടായിരിക്കും. ഓരോ വഴിക്കവലകളിലും അവിടുന്ന് നിർദ്ദേശങ്ങൾ നൽകും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. മോശയെ ദൈവം നയിച്ചു. ഓരോ കാഴ്ചപ്പാടിലും ദൈവം കൂടെയുണ്ടായിരുന്നു. മോശയ്ക്ക് ശേഷം കാനാൻ ദേശത്തേക്ക് ഇസ്രായേലിനെ നയിക്കാനായി ദൈവം തിരഞ്ഞെടുത്ത ജോശുവയോട് ഇപ്രകാരം പറയുന്നു, ഞാൻ മോശയോടുകൂടെ എന്നതുപോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും, ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ജോശുവ 1:5. പ്രത്യേകിച്ചും ക്ലേശകരങ്ങളായ ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്ന വ്യക്തികളോട് കർത്താവ് പ്രത്യേകം എടുത്തു പറയും, ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും. ഇടിച്ചു തകർക്കാനും പിഴുതെറിയാനും തകിടം മറിക്കാനും നശിപ്പിക്കാനും വീണ്ടും നട്ടുവളർത്താനും പണിതുയർത്താനുമായി തിരഞ്ഞെടുത്ത ജെറമിയായോട് കർത്താവ് പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും. ദൈവപുത്രൻ്റെ അമ്മയാവാനായിട്ട് വിളിക്കപ്പെട്ട പരിശുദ്ധ കന്യകാമറിയത്തോട് പറയും, ദൈവകൃപ ലഭിച്ചവളെ സന്തോഷിക്കുക, കർത്താവ് നിന്നോടുകൂടിയുണ്ട്, ദൈവം കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം അത് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അതായിരിക്കും നമ്മുടെ കൈമുതൽ. കർത്താവ് കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഒരാപത്ത് സംഭവിക്കുകയില്ല. നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം എത്ര തന്നെ ക്ലേശകരമാവട്ടെ, അത് നിറവേറ്റാനുള്ള കൃപ അവിടെ നമുക്ക് നൽകും. പക്ഷേ നമ്മൾ അവിടുത്തെ സാന്നിധ്യത്തെക്കുറിച്ച് അവബോധമുള്ളവരാവണം. നമ്മുടെ ഉള്ളിൽ നിന്ന് നിമന്ത്രിക്കുന്ന കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. കർത്താവ് അകലെ നിന്നല്ല, ഉള്ളിൽ നിന്നാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് മോശ കർത്താവിനോട് നിന്നതുപോലെ പ്രഭാതം തോറും ദൈവസന്നിധിയിൽ നിൽക്കാൻ സാധിക്കണം. അല്പസമയം പ്രാർത്ഥനാപൂർവം, ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലുകയല്ല, കർത്താവ് എൻ്റെ ഉള്ളിൽ പറയുന്നതാണെന്ന് കേൾക്കാനുള്ള ആ ഒരു സന്നദ്ധതയോടെ, ഏകാഗ്രതയോടെ, ശാന്തതയോടെ കർത്താവിനോട് നിൽക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് കർത്താവ് പറയും, ഇതാണ് വഴി, ഇതിലേ പോവുക. അത് സമാധാനത്തിൻ്റെ ആയിരിക്കാം, ആശ്വാസത്തിൻ്റെതായിരിക്കാം, ഒരുപക്ഷെ തെറ്റുതിരുത്തലിൻ്റെതായിരിക്കാം. പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വചനം, ശിഷ്യനെ എന്ന പോലെ കർത്താവിനെ അഭ്യസിപ്പിച്ചു, പ്രഭാതം തോറും അവിടുത്തെ കാതുകൾ ശിഷ്യനെന്നപോലെ തുറക്കുന്നു എന്ന് യേശയ്യ പറഞ്ഞതുപോലെ, പ്രഭാതം തോറും അവിടുത്തെ വാക്ക് കേൾക്കാനായി നമുക്ക് കർത്താവിനു നിൽക്കാം. അവിടുന്ന് കൂടെയുണ്ട് എന്നുള്ള ബോധ്യം നമുക്കെപ്പോഴും പ്രത്യാശയും ശക്തിയും പ്രദാനം ചെയ്യട്ടെ.